പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ബൈബിൾ രക്ഷാചരിത്രമാണ്. പ്രപഞ്ച സൃഷ്ടി മുതൽ പുതിയ സൃഷ്ടി വരെ നടക്കുന്ന ഈ രക്ഷാചരിത്രം 7 ഘട്ടങ്ങളായി ബൈബിൾ അവതരിപ്പിക്കുന്നു എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചു. ഇനി ആ ഓരോ ഘട്ടങ്ങളെയും അല്പം കൂടി അടുത്ത് പരിശോധിക്കാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ. ആദ്യമേ പഠന വിഷയമാക്കുന്നത് ആദ്യ ചരിത്രം ഇത് വിശേഷിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളാണ്. മനോഹരമായ അധ്യായങ്ങൾ, മനോഹരമായ വിവരണങ്ങൾ, പക്ഷേ വളരെയേറെ തെറ്റിദ്ധാരണയ്ക്കും സംശയങ്ങൾക്കും ഇട നൽകിയിട്ടുള്ളതാണ് ഈ വിഷയങ്ങൾ. ബൈബിളിലെ സാഹിത്യരൂപങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അവയിൽ ഏറ്റവും പ്രസക്തമായി വരുന്നത് ഈ അധ്യായങ്ങളിലെ സാഹിത്യരൂപങ്ങളാണ്. എല്ലാം അക്ഷരാർത്ഥത്തിൽ ചരിത്രമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവർ ഉത്തരം കിട്ടാത്ത ഒരുപാട് കീറാമുട്ടുകളുടെ മുമ്പിലാണ് ചെന്നു നിൽക്കുക ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ. ബൈബിളും ശാസ്ത്രവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല എന്നും ശാസ്ത്രകാരന്മാർ സത്യമായി അവതരിപ്പിക്കുന്നു, ബൈബിളിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ തെറ്റാണെന്നും അനേകം പേര് ശഠിക്കാൻ കാരണമായിത്തീരുന്നതും ഈ അധ്യായങ്ങളാണ്. ഈ അധ്യായങ്ങളിൽ പറയുന്നതെല്ലാം അക്ഷരാർത്ഥത്തിലെടുത്താൽ ശാസ്ത്രവുമായി ബൈബിളിന് ഒരിക്കലും പൊരുത്തപ്പെടാൻ സാധിക്കുകയില്ല. മാത്രമല്ല, നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ അധ്യായങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സാഹിത്യരൂപമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യമേ ചോദിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ അധ്യായങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രമേയം എന്താണ്, എന്ത് ലക്ഷ്യത്തോടുകൂടിയാണ് ഈ അധ്യായങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്, ഇവയിലൂടെ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എന്താണ്, അതുപോലെ തന്നെ ഈ അധ്യായങ്ങളിലൂടെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടി വരും. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു വിശദമായ ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാകുന്നില്ല. നമ്മൾ പൊതുവായ അവലോകനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ അധ്യായങ്ങൾ വീണ്ടും കൂടുതൽ വിശദമായ വാക്യ പ്രതിവാക്യം ഓരോ വാക്കുകളും എടുത്ത് അപഗ്രഥിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അധ്യായങ്ങളിൽ കാണുന്ന പൊതുവായ പ്രമേയങ്ങൾ, അത് മനസ്സിലാക്കേണ്ടത് എപ്രകാരമാണ്, അത് ഉപയോഗിച്ചിരിക്കുന്ന സാഹിത്യരൂപങ്ങൾ എന്താണ് എന്നൊക്കെ കാര്യങ്ങളായിരിക്കും. ആദ്യമേ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇത് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ചരിത്ര വിവരണമല്ല. ഇന്നലെ ഞാൻ പറയുകയുണ്ടായി, ഈ അധ്യായങ്ങൾക്ക് പിൻബലമായി നിൽക്കുന്നത് ഏതെങ്കിലും ചരിത്ര വസ്തുതകളോ എന്തെങ്കിലും എഴുതപ്പെട്ട രേഖകളോ അല്ലെങ്കിൽ മറ്റ് ചരിത്രങ്ങളെ സംബന്ധിക്കുന്നത് പോലെയുള്ള മോണ്യുമെന്റ്സ്, സ്മാരകങ്ങളോ ഒന്നുമല്ല. ഇത് വിശ്വാസത്തിന്റെ വെളിച്ചത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. മനുഷ്യനെയും പ്രപഞ്ചത്തെയും, മനുഷ്യനും പ്രപഞ്ചവും അവയുടെ സൃഷ്ടാവായ ദൈവവും തമ്മിലുള്ള ബന്ധത്തെയും സംബന്ധിച്ച്, മനുഷ്യൻ അനുഭവിക്കുന്ന തിന്മകളെ സംബന്ധിച്ചൊക്കെയുള്ള ദൈവിക വെളിപ്പെടുത്തൽ ഇവിടെ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുകയാണ്, അവതരിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ചരിത്രത്തെ സംബന്ധിച്ച ദൈവശാസ്ത്രപരമായ ഒരു വിശകലനമാണ്, കാഴ്ചപ്പാടാണ് ഈ അധ്യായങ്ങളിൽ ഉള്ളത് എന്ന് നമ്മൾ കണ്ടുവച്ചു. ഇനി അല്പം കൂടി അടുത്ത് പരിശോധിക്കുമ്പോൾ എന്ത് പ്രമേയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്, എന്താണ് ഈ അധ്യായങ്ങളിലെ മുഖ്യ പ്രമേയം? മുഖ്യപ്രമേയം ഉത്ഭവമാണ്, എല്ലാറ്റിൻ്റെയും ഉത്ഭവം. എവിടെ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്? എന്താണ് പ്രപഞ്ചത്തിൻ്റെ ഉറവിടം? എന്താണ് മനുഷ്യൻ്റെ ഉറവിടം? എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്? ഈ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും ലക്ഷ്യം എന്താണ്? അതോടൊപ്പം എന്തുകൊണ്ട് ഈ ഭൂമിയിൽ തിന്മ നിലനിൽക്കുന്നു? എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? എന്തുകൊണ്ട് ജീവജാലങ്ങൾ ചത്തൊടുങ്ങുന്നു? പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, മനുഷ്യൻ്റെ ഉത്ഭവം, തിന്മയുടെ മരണത്തിൻ്റെ ഉത്ഭവം, ഇങ്ങനെയുള്ള എല്ലാ ഉത്ഭവത്തെക്കുറിച്ചും ഇവിടെ പ്രതിപാദിക്കും. തീർച്ചയായും ഇതൊരു തെളിവുകൾ നിരത്താവുന്ന ശാസ്ത്ര സത്യങ്ങളല്ല അവതരിപ്പിക്കുക, വിശ്വാസാധിഷ്ഠിതമായ ദൈവിക വെളിപാടിൻ്റെ പ്രകാശനമാണ് ഇവിടെ കാണുക, ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ എല്ലാറ്റിൻ്റെയും ഉത്ഭവത്തെക്കുറിച്ച് പറയും, എല്ലാറ്റിൻ്റെയും ലക്ഷ്യത്തെക്കുറിച്ചും പറയും. വ്യത്യസ്ത സാഹിത്യരൂപങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആദ്യ ചരിത്രത്തിൻ്റെ വിവരണം. പല രീതിയിലുള്ള സാഹിത്യങ്ങൾ ഇവിടെ കാണും. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം മനോഹരമായ ഒരു കീർത്തനമാണ്. സൃഷ്ടികർമ്മത്തിന്റെ പേരിൽ സ്രഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കീർത്തനം. 104 സങ്കീർത്തനം പോലെ ഒരു കീർത്തനമാണ്. വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിലും 2, 3, 4 അധ്യായങ്ങൾ നാടോടി കഥയുടെ രീതിയിലാണ് അവതരിപ്പിക്കുക. ചരിത്ര സത്യങ്ങളാണ്, ചരിത്രത്തിന്റെ അടിസ്ഥാനമുള്ള സത്യങ്ങളാണ്. പക്ഷേ അവതരിപ്പിക്കുന്ന രീതി കഥാരൂപത്തിലാണ്. ഇപ്പോ ദൈവത്തെ സ്തുതിക്കുന്ന കീർത്തനങ്ങൾ, ചരിത്ര സത്യങ്ങൾ ആവിഷ്കരിക്കുന്ന കഥാരൂപങ്ങൾ, അതിന്റെ പുറമെ ദീർഘമായ വംശാവലി പട്ടികകൾ കാണും. ഉദാഹരണത്തിന് 4 17 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, 5 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, 10 1 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, വീണ്ടും 11 10 മുതൽ 32 വരെ. ഇങ്ങനെ സുദീർഘമായ ഏതാണ്ട് വിവരണത്തിന്റെ 3/1 വരുന്ന വംശാവലി പട്ടികകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വംശാവലികളെക്കുറിച്ച് നമ്മൾ ഒരിക്കൽ സൂചിപ്പിച്ചതാണ് സാഹിത്യരൂപങ്ങളെക്കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ വംശാവലി പട്ടികകളുടെ പുറമെ വീണ്ടുമുണ്ട് വ്യത്യസ്തങ്ങളായ സാഹിത്യരൂപങ്ങൾ. ഉദാഹരണത്തിന് പ്രളയത്തിൻ്റെ കഥ വിവരിക്കുമ്പോൾ ഒരു ഇതിഹാസത്തിൻ്റെ രൂപമാണ് അവതരിപ്പിക്കുക. ഇങ്ങനെ വ്യത്യസ്ത സാഹിത്യരൂപങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ വിവരണം. അതുപോലെ തന്നെ ഒരു ഒറ്റ ഗ്രന്ഥകാരന്റെ രചനയാണ് ഇത് എന്ന് പറയാനാവില്ല. ചുരുങ്ങിയത് 2 ലിഖിത പാരമ്പര്യങ്ങളെങ്കിലും ഇതിന്റെ പിന്നിലുള്ളതായി ബൈബിൾ പഠിതാക്കൾ കരുതുന്നു. ദൈവത്തെ യാഹ്വേ എന്ന് വിളിക്കുന്ന യാഹ്വേ പാരമ്പര്യം, കഥാരൂപത്തിൽ നാടകീയമായി സത്യങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു പ്രത്യേക സാഹിത്യരൂപമാണ് യാഹ്വിസ്റ്റ് ഗ്രന്ഥകാരൻ സ്വീകരിച്ചിരിക്കുന്നത്. അത് ദാവീദിന്റെയോ സോളമന്റെയോ കാലത്ത് രചിക്കപ്പെട്ടതാവും എന്ന് ബൈബിൾ പഠിതാക്കൾ പൊതുവെ കരുതുന്നു. ഇപ്പോഴ് 10 BC 11-10 രചിക്കപ്പെട്ട യാഹ്വേ പാരമ്പര്യം, അതേസമയം പ്രവാസത്തിന് ശേഷം രചിക്കപ്പെട്ട പുരോഹിത പാരമ്പര്യം എന്നറിയപ്പെടുന്ന മറ്റൊരു രചിത പാരമ്പര്യവും ഇതിന്റെ പിന്നിലുള്ളതായി ബൈബിൾ പഠിതാക്കൾ കരുതുന്നു. അതിനെ ദൈവത്തെ യാഹ്വേ എന്ന് വിശേഷിപ്പിക്കുന്നത് പുറപ്പാട് സംഭവത്തിൽ ആ പേര് വെളിപ്പെടുത്തുന്നതിന് ശേഷം മാത്രമാണ്. അതിന് പകരം ഏലോഹിം എന്ന പദമാണ് ഇവിടെ ഉപയോഗിക്കുക. കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുന്ന ഒരു ക്രമമാണ് പുരോഹിത പാരമ്പര്യത്തിനുള്ളത്. ദൈവം സർവാധിശായിയാണെന്ന്, എല്ലാറ്റിനും അതീതനായി നിൽക്കുന്ന പരമപരിശുദ്ധനാണെന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം ആ ദൈവത്തിന്റെ മുമ്പിൽ ആദരവോടെ ആരാധനയോടെ കടന്നു ചെല്ലേണ്ട ആവശ്യകതയെക്കുറിച്ചും പുരോഹിത ഗ്രന്ഥകാരന്മാരെ പഠിപ്പിക്കും. ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ രൂപം കൊണ്ട വ്യത്യസ്ത സാഹിത്യ രൂപങ്ങൾ ഉൾക്കൊള്ളുന്ന വിവരണങ്ങളാണ് ആദ്യ ചരിത്രത്തിലുള്ളത്. ഈ വിവരണങ്ങളിൽ മുന്തി നിൽക്കുന്ന മറ്റൊരു സാഹിത്യ രൂപമാണ് മിത്ത് എന്ന് പറയും. മിത്ത്, മിത്തോളജി എന്ന ഇംഗ്ലീഷ് പദം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ അർത്ഥം പലപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാതെ തന്നെ മിത്ത് എന്ന് കേൾക്കുമ്പോൾ കെട്ടുകഥയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു മിത്ത് ഒരു കെട്ടുകഥയാണോന്നില്ല. മിത്ത് എന്ന സാഹിത്യ രൂപം മുഖ്യമായും കഥാരൂപങ്ങളാണ്. ആത്യന്തിക സത്യങ്ങളെ, ദൈവിക സത്യാഥാർത്ഥ്യങ്ങളെ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ കഥാരൂപത്തിൽ ആവിഷ്കരിക്കുന്ന കഥാരൂപങ്ങളാണ് മിത്തുകൾ. ഇതിലെ കഥാപാത്രങ്ങൾ മനുഷ്യരും ദൈവങ്ങളുമാണ്. മാനുഷികവും അതിമാനുഷികവുമായ ശക്തികൾ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന്റെ ചിത്രമാണ് മിത്തുകളിൽ പൊതുവെ കാണുക. അതുകൊണ്ട് അവയെല്ലാം കെട്ടുകഥകളാണെന്ന് അർത്ഥമാകുന്നില്ല. ചരിത്രത്തിന് അടിസ്ഥാനമുള്ളവയാണ് മിത്തുകൾ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11 അധ്യായങ്ങളിൽ, പ്രത്യേകിച്ചും സൃഷ്ടിയും പതനവും പ്രളയവും ഒക്കെയായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ വിവരണങ്ങളിൽ മിത്ത് എന്ന സാഹിത്യരൂപം ഉപയോഗിക്കുന്നു എന്ന് ബൈബിൾ പഠിതാക്കൾ പറയുമ്പോൾ ഇവയൊന്നും ചരിത്രമല്ല എന്ന് പറയാൻ വേണ്ടിയല്ല അത് ഉദ്ദേശിക്കുക. പക്ഷേ ചരിത്രത്തിന് കഥാരൂപത്തിൽ സാർവലൗകികമായ സാർവത്രികമായ ഒരു മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാഹിത്യരൂപം ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് സാധാരണ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കാൻ പ്രയാസമുണ്ടാകും. അതിമാനുഷികമായ ഇടപെടലുകൾ മനസ്സിലാക്കാനായിട്ട് മറ്റ് സാഹിത്യരൂപങ്ങൾ ആവശ്യമായിട്ട് വരുന്നു. ഇവിടെ പറയുന്ന കാര്യങ്ങൾ എല്ലാം അക്ഷരാർത്ഥത്തിൽ ചരിത്രമായിട്ട് എടുക്കാതെ ഇവിടുത്തെ വ്യക്തികൾ, ഇവിടുത്തെ സംഭവങ്ങൾ പ്രതീകാത്മകമായ അർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. ഉദാഹരണത്തിന് ആദം, ഹവ്വ, കായൻ, ആബേൽ, ഈ 4 വ്യക്തികളെ ഒറ്റപ്പെട്ട വ്യക്തികളായി മാത്രം കാണാതെ അവ പ്രതിനിധാനം ചെയ്യുന്ന മനുഷ്യ സമൂഹത്തിന്റെ പ്രതിനിധികളായി പരിഗണിക്കണം എന്ന് പറയും. ആദാം എന്ന പദത്തിന്റെ അർത്ഥം മനുഷ്യൻ എന്നാണ്. ആദമ എന്നാൽ മണ്ണ്, മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവൻ ആദാം, മണ്ണിൽ നിന്നെടുക്കപ്പെട്ട മനുഷ്യൻ ആദാം. ആദാം എന്നത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന നാമമാകാം, അതോടൊപ്പം മനുഷ്യവർഗത്തെ മുഴുവനെ സൂചിപ്പിക്കുന്നതാവാം. മനുഷ്യന്റെ മർത്യതയെ, നശ്വരതയെ സൂചിപ്പിക്കാനാണ് ആദാം എന്ന പദം ഉപയോഗിക്കുക. ഹവ്വ എന്ന പേരിന് മുണ്ട് അർത്ഥം ജീവിക്കുന്നവരുടെ എല്ലാം മാതാവ് എന്നാണ് ആ പേരിന്റെ അർത്ഥം, ജീവനുള്ളവൾ. ഹയ എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം ജീവിക്കുക എന്നാണ്. അതിൽ നിന്നാണ് ഹവ്വ എന്ന പേരുണ്ടായത്. അപ്പോൾ ജീവിക്കുന്നവരുടെ എല്ലാം മാതാവായ ഹവ്വ ഒറ്റപ്പെട്ട വ്യക്തിയാവാം, അതോടൊപ്പം സ്ത്രീത്വത്തിന്റെ മുഴുവനും പ്രതിനിധാനം ചെയ്യുന്ന സ്ത്രീയുമാകാം. എന്റെ അർത്ഥം ജീവനുള്ളവൾ, ഹയ എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം ജീവിക്കുക എന്നാണ്. അതിൽ നിന്നാണ് ഹവ്വ എന്ന പേരുണ്ടായത്. അപ്പോൾ ജീവിക്കുന്നവരുടെ എല്ലാം മാതാവായ ഹവ്വ ഒറ്റപ്പെട്ട വ്യക്തിയാവാം, അതോടൊപ്പം സ്ത്രീത്വത്തിന്റെ മുഴുവനും പ്രതിനിധാനം ചെയ്യുന്ന സ്ത്രീയുമാകാം. ഇതന്നെ കായന്റെയും ആബേലിന്റെയും കാര്യത്തിൽ പ്രസക്തമാണ്. കായൻ സഹോദരനെ സഹോദരനായി അംഗീകരിക്കാതെ ബലവാൻ ബലഹീനനെ അടിച്ചമർത്തുന്നതിന്റെ, നശിപ്പിക്കുന്നതിന്റെ പ്രതീകമായി നിൽക്കുന്നു. ബലവാനാണ് സഹോദരനെ സഹോദരനായി അംഗീകരിക്കാത്തവനാണ്, കൊല്ലുന്നവനാണ് കായൻ. അത് ഒറ്റപ്പെട്ട വ്യക്തി മാത്രമല്ല, ഒരു വിഭാഗത്തിന്റെ പ്രതിനിധി കൂടിയാണ്. സഹോദരനെ അംഗീകരിക്കാത്ത ശക്തന്റെ പ്രതീകമാണ് കായൻ. അതുപോലെ തന്നെ ആബേൽ പീഡിതനും ചൂഷിതനുമായ പാവപ്പെട്ടവന്റെ പ്രതീകമാണ് ആബേൽ. അപ്പോഴിങ്ങനെ ആദം, ഹവ്വ, കായൻ, ആബേൽ, ഇങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ആ വ്യക്തിയുടെ ഒരു വ്യക്തിക്ക് അതീതമായി നിൽക്കുന്ന പ്രതീകാത്മകമായ അർത്ഥം കൂടിയുണ്ട്. ഇനി ഇവരും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലും ഈ മിത്തിന്റെ സ്വാധീനം കാണാം. പറദീസായെക്കുറിച്ചുള്ള വിവരണം അക്ഷരാർത്ഥത്തിലല്ല അത് മനസ്സിലാക്കേണ്ടത്. ദൈവ മനുഷ്യ ബന്ധത്തെ കഥാരൂപത്തിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രതീകമാണ് പറദീസ. പറദീസ അതുപോലെ തന്നെ പ്രളയത്തെക്കുറിച്ച് പറയുമ്പോൾ, ബലിയർപ്പണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒക്കെ ഇപ്രകാരമുള്ള മിത്തിന്റെ സ്വാധീനം കാണും. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, മിത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഇത് ചരിത്ര സത്യമല്ല എന്ന് സ്ഥാപിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുക. ബൈബിൾ പഠിതാക്കൾ ആരും അത് അപ്രകാരം കാണുന്നുമില്ല. ദൈവിക സത്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിന് അതിൻ്റെതായ വിവരണ അല്ലെങ്കിൽ വിശദീകരണ നിയമങ്ങളുണ്ടാവും. അപ്പോൾ വിവിധങ്ങളായ സാഹിത്യരൂപങ്ങൾ ഉപയോഗിച്ച് രചിച്ചിരിക്കുന്ന ഈ ഭാഗം അത് ഏത് സാഹിത്യരൂപത്തിലാണ് എന്ന് മനസ്സിലാക്കാതെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ, പ്രഹേളികകൾ അവശേഷിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഉത്ഭവത്തെ, ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു. പ്രപഞ്ചത്തിൻ്റെയും എല്ലാത്തിനും ഉത്ഭവത്തെക്കുറിച്ചാണ് പറയുന്നത്, ഈ വിവരിക്കുന്നത് ഈ അധ്യായങ്ങളിൽ നിന്ന് കണ്ടു. ഇതിൻ്റെ സാഹിത്യരൂപത്തെക്കുറിച്ച് കണ്ടു. ഇനി ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്ന് കടന്നു വരുമ്പോൾ 11 അധ്യായങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, നമുക്ക് അടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യ ഭാഗം പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള വിവരണമാണ്. 1:1 2:4 വരെയുള്ള വാക്യങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തുടങ്ങുന്ന ആ വിവരണം എല്ലാം പൂർണ്ണമായി ദൈവം വിശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുക. ഒരു സ്രഷ്ടാവിനെ സ്തുതിക്കുന്ന കീർത്തനം പോലെ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിത, ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, ഇവിടെയുള്ള ഓരോ വസ്തുക്കളുടെയും ലക്ഷ്യം, പ്രത്യേകിച്ചും മനുഷ്യൻ്റെ സൃഷ്ടിയുടെ ലക്ഷ്യം, മനുഷ്യൻ്റെ മഹത്വം, ഇതൊക്കെ വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് 1:1. എല്ലാം നന്നായിരുന്നു ദൈവം കണ്ടു. 2 വരുന്നത്, 2 നമുക്ക് മനുഷ്യനും പറദീസായും എന്ന് വിളിക്കാം. 2:5 25 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് കാണുക. ആദ്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു വിവരണ രീതിയാണ് ഇവിടെ കാണുന്നത്. ഇതും പ്രപഞ്ച സൃഷ്ടിയുടെ തന്നെ ഒരു വിവരണമാണ്. പക്ഷേ ആദ്യത്തെ അധ്യായം എഴുതുന്നതിന് അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ രചിക്കപ്പെട്ടതാണ് 2. പിന്നീട് ഈ പുസ്തകം മുഴുവനും കൂടി സമഗ്രമായി അവതരിപ്പിക്കുന്ന ഗ്രന്ഥകർത്താക്കന്മാരാണ് ഇവ ഈ പ്രത്യേക ക്രമത്തിൽ അവതരിപ്പിക്കുക. അപ്പോൾ 2 യാഹ്വിസ്റ്റ് പാരമ്പര്യത്തിൽപ്പെടും. 1 പുരോഹിത പാരമ്പര്യത്തിൽപ്പെടും. യാഹ്വെ പാരമ്പര്യം രൂപം കൊണ്ടത് ദാവീദിൻ്റെയും സോളമൻ്റെയും കാലഘട്ടത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അപ്പോൾ 2 പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയും. പക്ഷേ ഇവിടെ മനുഷ്യൻ്റെ സൃഷ്ടിക്കാണ് കൂടുതൽ ഊന്നൽ നൽകുക. ആദ്യത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു വെച്ചു. 2 ദൈവം ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ മെനഞ്ഞെടുത്തു, അവർ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം നിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുക. രണ്ടും ലക്ഷ്യം വെക്കുന്ന ഒന്നാണെങ്കിലും അവതരിപ്പിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന് ആദ്യ അധ്യായത്തിൽ പറയുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ ശ്വാസം കൊണ്ട് ജീവിക്കുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നു. അപ്പൊ ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധമാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. മനുഷ്യന്റെ മഹത്വം ദൈവവുമായുള്ള അവന്റെ ബന്ധത്തിലാണ് എന്ന് രണ്ടധ്യായവും എടുത്തു പറയും. രണ്ടാമത്തെ അധ്യായത്തിൽ തുടർന്ന് പറുദീസായുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ പറുദീസായ എന്ന് നമ്മൾ ഈ വേദിയിൽ തന്നെ ഒരിക്കൽ കണ്ടതാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ, മനുഷ്യർ പരസ്പരം, മനുഷ്യന് പ്രപഞ്ചത്തോട്, മനുഷ്യൻ തന്നോട് തന്നെയുള്ള ഗാഠമായ സ്നേഹബന്ധം, ഐക്യമാണ് പറുദീസ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോഴേ ഈ പറുദീസയിൽ മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ അവന് ആവശ്യമായത് ദൈവത്തോടുള്ള ബന്ധമുണ്ടാവണം, പ്രപഞ്ചത്തോടുള്ള ബന്ധമുണ്ടാവണം, അവന് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു കൂട്ടാളി, ഒരു സഖി ഉണ്ടാവണം. അപ്പോഴേ പറുദീസയുടെ സൃഷ്ടി മനുഷ്യന് പങ്കാളിയായി സ്ത്രീയെ സൃഷ്ടിക്കുന്നതിന്റെ വിവരണം. ഇങ്ങനെ രണ്ടാമത്തെ ഭാഗം മനുഷ്യനും പറുദീസായും എന്ന വിവരണത്തിൽ രണ്ടാമധ്യായം 5 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണും. മൂന്നാമത്തെ ഭാഗം തിന്മയുടെ വളർച്ച എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. 3:1 മുതൽ 6:4 വരെയുള്ള ഭാഗങ്ങളിൽ ഈ വിവരണം കാണും. എങ്ങനെ എല്ലാം നല്ലതായി സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിലേക്ക് തിന്മ കടന്നു വന്നു എന്നതിന്റെ വിവരണമാണ് ഈ 3-ാമത്തെ ഭാഗത്ത് കാണുക. ദൈവം സൃഷ്ടിച്ച വന്യജീവികളിൽ ഏറ്റവും സൂത്രശാലി, കൗശലക്കാരനായ പാമ്പ് തൊടുത്തുവിടുന്ന പ്രലോഭനത്തിലൂടെയാണ് പാപവും അതുവഴി തിന്മയും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് എന്ന് 3-ാമത്തെ അധ്യായത്തിൽ വിവരിക്കും. 3-ാമത്തെ അധ്യായം വരെ ഉള്ളത് പറുദീസായിലാണ് സംഭവിക്കുക. 1, 2, 3 അധ്യായങ്ങൾ പറുദീസായിലെ മനുഷ്യന്റെ ചിത്രമാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ 3-ാം അധ്യായം അവസാനിക്കുമ്പോൾ മനുഷ്യൻ പറുദീസായ്ക്ക് പുറത്താകുന്നു. അവന്റെ എല്ലാ ബന്ധങ്ങളും ശിഥിലമാകുന്നു, അഥവാ അവൻ ബന്ധനസ്ഥനാകുന്നു. തിന്മയുടെ, പാപത്തിന്റെ, മരണത്തിന്റെ ബന്ധനത്തിലായിത്തീരുന്നു. ഇപ്പോൾ 3-ാമത്തെ അധ്യായം മനുഷ്യനെ പറുദീസായ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരും. പിന്നെ തുടർന്ന് കാണുന്നത് ഈ തിന്മയുടെ വളർച്ചയാണ്. 4-ാമത്തെ അധ്യായത്തിൽ കായൻ തന്റെ സഹോദരൻ ആബേലിനെ വധിക്കുകയും അതിന്റെ പേരിൽ 7 ഇരട്ടി പ്രതികാരം ഉണ്ടാകുമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കാണും. കായന്റെ സന്തതി പരമ്പര വർദ്ധിച്ചു വരുമ്പോൾ പ്രതികാര ചിന്തയും വർദ്ധിച്ചു വരികയാണ്. കായന്റെ പ്രതികാരം 7 ഇരട്ടിയാണെങ്കിൽ കായന്റെ പൗത്രനായ രാമയ്ക്കിന്റെ പ്രതികാരം 77 ഇരട്ടിയായിരിക്കും എന്ന രീതിയിൽ പ്രതികാരം വർദ്ധിക്കുന്നു. 6-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വരുമ്പോഴേക്കും ഈ പ്രപഞ്ചം മുഴുവനും തിന്മയ്ക്ക് അധീനമായി തീർന്നിരിക്കുന്നു. മനുഷ്യന്റെ തിന്മ പെരുകി. അവന്റെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണ് ദൈവം കണ്ടു. പൂർണ്ണമായും ദുഷിച്ചുപോയ മനുഷ്യനെയും അവൻ ദുഷിപ്പിച്ച പ്രപഞ്ചത്തെയും കഴുകി ശുദ്ധീകരിക്കാനായി ദൈവം പ്രളയജലത്തെ ഭൂമിയിലേക്ക് അയക്കുന്നൊരു ചിത്രമാണ് തുടർന്ന് 5-ാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അതിനെ പ്രളയം എന്ന് വിളിക്കാം. 6-ാമത്തെ അധ്യായം 5 മുതൽ 9-ാമത്തെ അധ്യായം 17 വാക്യം വരെയുള്ള ഭാഗമാണ് ഇവിടെ പരാമർശ വിഷയമാവുന്നത്. ഇതൊരു പഴയ സൃഷ്ടിയുടെ അവസാനവും പുതിയ സൃഷ്ടിയുടെ തുടക്കവുമായി കാണാവുന്നതാണ്. വളരെ ദീർഘമായ വിവരണങ്ങൾ, പ്രളയജലം എപ്രകാരമാണ് ഭൂമിയിലേക്ക് കടന്നു വരുന്നത്, എപ്രകാരമാണ് ഭൂമിയിലെ സകല ജീവജാലങ്ങളും ചത്തൊടുങ്ങുന്നത്, എങ്ങനെയാണ് ദൈവം ഈ വലിയ പ്രളയക്കെടുതിയിൽ നിന്ന് ഒരു കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്നത് എന്നൊക്കെ വിശദീകരിക്കും. ഇവിടെ പുരോഹിത പാരമ്പര്യവും യാഹ്വിസ്റ്റ് പാരമ്പര്യവും ഇടകലർത്തി അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും 2 തവണ, ചിലപ്പോൾ അത് കൂടുതൽ തവണ ആവർത്തിക്കുന്നതായും കാണാം. പ്രളയത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച്, പ്രളയത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച്, പ്രളയത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഈ വിവരണത്തിൽ കാണുകയും ചെയ്യും. അതിന്റെ കാരണം 2 വ്യത്യസ്ത പാരമ്പര്യങ്ങൾ സംയോജിപ്പിച്ച് ഇവിടെ അവതരിപ്പിക്കുന്നു എന്നതാണ്. ഇപ്പോഴ് 5-ാമത്തെ ഘട്ടം 5-ാമത്തെ ഭാഗം പ്രളയമാണ്. ആ പ്രളയം അവസാനിക്കുന്നത് ദൈവത്തിനൊരു വാഗ്ദാനത്തോടു കൂടിയാണ്. 9-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നതായി കാണാം. നോഹയും സൃഷ്ടപ്രപഞ്ചം മുഴുവനുമായി ദൈവം ചെയ്യുന്ന ഉടമ്പടി. ആ ഉടമ്പടി ഏകപക്ഷീയമാണ്, നിരുപാധികമാണ്. ദൈവം സകല ജീവജാലങ്ങൾക്കും സംരക്ഷണം നൽകും. ഇനി മനുഷ്യന്റെ പാപം മൂലം ഈ ഭൂമിയെ പ്രളയമായി നശിപ്പിക്കുകയില്ല എന്ന് ദൈവമെടുക്കുന്ന തീരുമാനമാണ് ഈ ഉടമ്പടിയിൽ. ആദ്യത്തെ ഉടമ്പടി, പ്രാപഞ്ചിക ഉടമ്പടി എന്ന് നമ്മൾ പറയും, ദൈവം നൽകുന്ന വാഗ്ദാനം. അതിനുശേഷം തുടർന്ന് നമ്മൾ കാണുന്നത് വീണ്ടും തിന്മയുടെ വളർച്ചയാണ്. ജനതകൾ പെരുകുന്നു, അതോടൊപ്പം തിന്മയും പെരുകുന്നു. 9-ാമത്തെ അധ്യായം 18 മുതൽ 11-ാമത്തെ അധ്യായം 32 വരെയുള്ള വാക്യങ്ങളിൽ ലോക ജനതകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയും. ജനതകളുടെ ഉത്ഭവമായി ബന്ധപ്പെടുത്തി എപ്രകാരം തിന്മ ഈ ഭൂമിയിൽ പെരുകുന്നു എന്നും നമ്മൾ കാണും. ഇപ്പോഴ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ അവസാനിക്കുമ്പോൾ എല്ലാം നന്മ മാത്രമായിരുന്നത് തിന്മ ആയിത്തീരുന്നു, അതിൻ്റെ അടിസ്ഥാന കാരണം മനുഷ്യൻ്റെ പാപമാണ് എന്ന് അവതരിപ്പിക്കുന്നു, എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായി നേരത്തെ എടുത്തു കാണിച്ച ഒരു കാര്യമുണ്ട്, വംശാവലി പട്ടിക. ഈ വംശാവലി പട്ടിക ഈ വിവരണത്തിൻ്റെ തന്നെ ഒരു കേന്ദ്രമായിട്ടാണ് നിൽക്കുക. എങ്ങനെ ഒരു മനുഷ്യനിൽ തുടങ്ങി എല്ലാ ജനതകളും ഈ ഭൂമിയിൽ ഉണ്ടായി എന്ന് എടുത്തു പറയുകയാണ് വംശാവലി പട്ടികയുടെ മുഖ്യമായ ലക്ഷ്യം. ആദം മുതൽ നോഹ വരെയുള്ള വംശാവലി കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം നോഹ മുതൽ അബ്രാഹം വരെയുള്ള വംശാവലി അവതരിപ്പിക്കുമ്പോൾ ലോക ജനതകൾ മുഴുവനും അബ്രാഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു, അബ്രാഹം ലോക ജനതകളിൽ ഒരുവനാണ്, എല്ലാ ജനതകളുടെയും സഹോദരനാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ വംശാവലി അവതരിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ തുടങ്ങി ആ വ്യക്തിയുടെ ഒരു മകനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആദം മുതൽ നോഹ വരെ, നോഹ മുതൽ അബ്രാഹം വരെ. ഇനി അബ്രാഹത്തെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ചരിത്രമാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുക. അതിമനോഹരമായി ആരംഭിച്ച സൃഷ്ടിയുടെ വിവരണം അഥവാ ആദ്യ ചരിത്രത്തിൻ്റെ വിവരണം അവസാനിക്കുന്നത് ദയനീയമായ ഒരു പരാമർശത്തോടുകൂടിയാണ്. ഉൽപ്പത്തി പുസ്തകം 11:32 തേരഹ് 205 ജീവിച്ചിരുന്നു, അവൻ ഹാരാനിൽ വെച്ച് മൃതിയടഞ്ഞു. മരണമാണ് ഇവിടെ അവസാന വാക്കെന്ന് തോന്നുന്നു. സ്വന്തം ശക്തി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം മനുഷ്യൻ പാപത്തിന്, തിന്മയ്ക്ക്, മരണത്തിന് അധീനനായി തീർന്നിരിക്കുന്നു. അവർക്ക് പരസ്പരം മനസ്സിലാക്കാനാവാത്ത വിധം ശിഥിലീകരിക്കപ്പെട്ടു പോയിരിക്കുന്നു, ചിതറിപ്പോയിരിക്കുന്നു. ഇങ്ങനെ ഒരു രക്ഷാചരിത്രം അനിവാര്യമായി വരുന്ന സാഹചര്യം അവതരിപ്പിച്ചുകൊണ്ടാണ് ആദ്യ ചരിത്രം അവസാനിക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ സൃഷ്ടി എപ്രകാരം ഇനിയൊരു പുനഃസൃഷ്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ ചരിത്രം അവസാനിക്കുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ ഛായയിലും സദൃശ്യത്തിലും അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ അവന് ആധിപത്യവും നൽകി. പക്ഷേ അങ്ങയുടെ പ്രതിനിധിയായി ഭൂമിയിൽ അധിപനായിരിക്കേണ്ടവൻ പ്രലോഭനത്തിന് വഴങ്ങി അങ്ങിൽ നിന്ന് അകന്ന് തിന്മയ്ക്ക് അധീനനായി തീർന്നു, അടിമയായി തീർന്നു. കർത്താവെ, ഞങ്ങൾ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്രകാരം തിന്മയ്ക്ക് അധീനമായ മനുഷ്യപ്രകൃതിയാണ്. പാപത്തിലേക്ക് ചായവുള്ളവരാണ് ഞങ്ങൾ. മരണത്തിൽ ചെന്ന് അവസാനിക്കുന്നതാണ് ഞങ്ങളുടെ ജീവൻ. എങ്കിലും പിതാവേ, അങ്ങ് ഞങ്ങളെ ഏകരായി വിടാതെ അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു. യേശുവിലൂടെ ആ വാഗ്ദാനം അവിടുന്ന് പൂർത്തിയാക്കി. അങ്ങ് നൽകുന്ന ആ രക്ഷ അനുഭവിച്ചറിയാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ലോകത്തിലെ സകല മനുഷ്യരും അങ്ങയുടെ മക്കളാണെന്ന്, പരസ്പരം സഹോദരങ്ങളാണെന്നുള്ള ബോധ്യവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു.